തിരുവചനത്തില് ഒത്തിരി മർമ്മങ്ങളുണ്ട്. മർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. പൗലോസ് പറഞ്ഞു, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിന്റെ പേരിൽ എടുക്കപ്പെടും. ഒത്തിരി മർമ്മങ്ങൾ തിരുവചനത്തിലുണ്ട്. അത് ഈ തിരുവചനത്തിലെ മർമ്മങ്ങൾ അത് വല്ല വെളിപ്പെട്ട കാര്യങ്ങളാണ്. നേരത്തെ അത് മർമ്മമായിരുന്നു, ഇപ്പോഴത് വെളിപ്പെട്ടു. അങ്ങനെയുള്ള ഒരു മർമ്മം നമുക്ക് ഇന്ന് ചിന്തിക്കാം. നമുക്ക് എഫേസ് ലേഖനം അതിന്റെ 5-ാം അധ്യായം, എഫേഷ്യൻസ് ചാപ്റ്റർ 5:32. എഫേസ് ലേഖനം 5-ാം അധ്യായം 32-ാം വാക്യം.
ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുയേശുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്ര പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു.
ഈ മർമ്മം വലിയത്, ദിസ് മിസ്റ്ററി ഇസ് ഗ്രേറ്റ്, ബട്ട് ഐ എം സ്പീക്കിംഗ് വിത്ത് റെഫറൻസ് ടു ക്രൈസ്റ്റ് ആൻഡ് ദ ചേർച്ച്. നെവർദലസ് ഈച്ച് ഇൻഡിവിജ്വൽ എമംഗ് യു ഓൾസോ is to love his own wife even as himself, and the wife must see to it that she respects her husband. Oru marmam cheriya marmam alla, the mystery is great. Oru veliya marmam thanne Paulos ivda parayukaya. Endha marmam? Nan Christu Yeshuvineyum sabheyum athre uddeshichu parayunnathu. ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് പൗലോസ് പറയുകയാണ്, ഞാനത് ക്രിസ്തുയേശുവിനെയും സഭയെയും കുറിച്ചുള്ള ഒരു വലിയ മർമ്മമാണത്. എന്താ ഈ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ക്രിസ്തുയേശുവിൻ്റെയും സഭയുടെയും കാര്യം പറയുന്നത്? അത് തമ്മിൽ വളരെ ഒരു ആഴമായൊരു അർത്ഥം അതിനുണ്ട്. ബൈബിളിൽ ഏറ്റവും കൂടുതൽ നാം മനസ്സിലാക്കേണ്ട ഒരു, ബൈബിളിൽ ഒത്തിരി പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഉൽപ്പത്തി 1-2-3, ജനസിസ് 1-2-3. നമ്മളത് പല പ്രാവശ്യം വായിക്കേണ്ട ഒരു കാര്യമാണ് ജനസിസ് 1-2-3. അപ്പം അത് വായിച്ചാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ കുറെ ആഴത്തിൽ മനസ്സിലാവുള്ളൂ. രക്ഷിക്കപ്പെടാൻ ജനസിസ് 1-2-3 വായിച്ചാലും രക്ഷിക്കപ്പെടാം. കാരണം രക്ഷിക്കപ്പെടുന്ന യേശുക്രിസ്തുള്ള വിശ്വാസം വഴിയാണ് രക്ഷിക്കപ്പെടാൻ ജനസിസ് 1-2-3 വായിക്കേണ്ട. പക്ഷേ രക്ഷിക്കപ്പെട്ടവർ ജനസിസ് 1-2-3 വായിക്കണം. കാരണം അവിടെയാണ് കുറേ കൂടി ആഴമായ ചില കാര്യങ്ങൾ. ദൈവം ചെയ്യുന്നതിനൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. കർത്താവ് വളരെ ബ്യൂട്ടിഫുള്ളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ വായിക്കുമ്പോഴത്തേന് കർത്താവ് ചെയ്യുന്നതിന് ഒരു ഓർഡറുണ്ട്. കർത്താവ് ചെയ്യുന്നതിന് ഒരു എന്നാ പറഞ്ഞ ഒരു അടയാളമായിട്ടാണ് കർത്താവ് പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്നും വേണ്ട, കർത്താവ് പറഞ്ഞു ഒരു ചതുരം ഒരു പണം കൊണ്ടുപോവാ, ഒരു കോയിൻ, ബ്രിങ് എ കോയിൻ. എന്നിട്ട് പറഞ്ഞു ഇതിൽ ആരുടെ അടയാളമാ ഉള്ളേ? അപ്പൊ പറഞ്ഞു സീസറിന്റെ. അപ്പം സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. എത്ര മനോഹരമായിട്ട് യേശു സംസാരിക്കുന്നത്, നല്ല ചോദിക്കുക. എത്ര ഭംഗിയായിട്ടാണ് യേശു സംസാരിക്കുന്നത് ഓരോ കാര്യങ്ങൾ വളരെ ഇതായിട്ട്. ഒരിക്കലും ഒരു പ്രാവശ്യം കർത്താവ് താഴ്മ ഓടിപ്പിക്കാൻ പറഞ്ഞപ്പോഴത്തേന് പറഞ്ഞു ഒരു ശിശുവിനെ അടുക്കലേക്ക് വിളിച്ചിരുത്തി. അടുക്ക വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു ഇതുപോലെ ഈ ശിശുവിനെ പോലെ തന്നെ താൻ താഴ്ത്തുന്നവൻ. അപ്പം ഈ ശിശു വിളിച്ചപ്പോൾ അടുത്തോട്ട് വന്നില്ലായിരുന്നു പറയാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം വന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ശിശുവിനെ കണ്ട് വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ ഇതുപോലെ തന്നെ താൻ താഴ്ത്തുന്നവൻ സ്വർഗ്ഗരാജിൽ ഏറ്റവും വലിയൊന്ന് വിളിക്കപ്പെടും. അപ്പൊ കർത്താവ് ചെയ്യുന്നൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആട്ടോ. അപ്പൊ അതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പം ഇങ്ങനെ യേശുവിനെ ഒന്ന് ശ്രദ്ധിക്കണം. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, യേശു പറയുന്ന കാര്യങ്ങൾ, യേശു ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാത്തിനും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ചില അർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്ത് നമ്മൾ സാധാരണ നമുക്ക് പരിചയമുള്ള ഭാഗമാണ് എങ്കിലും വീണ്ടും നമുക്ക് ഈ ഒരു മർമ്മം എന്താണെന്ന് അറിയാൻ നമുക്ക് അവിടേക്ക് ഒന്ന് പോകാം. ജനസിസ് ചാപ്റ്റർ 2 ആദ്യം ഒന്നാം അധ്യായത്തിന്റെ 27 വായിച്ചിട്ട് നമുക്ക് ചാപ്റ്റർ 2 പോവാം. 1:27 വായിച്ചു. 1:27
ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു.
ശ്രദ്ധിക്കണം, ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു, പിന്നെ എങ്ങനെ സൃഷ്ടിച്ചു? ആണും പെണ്ണുമായി അവരെ എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. ഇനി എങ്ങനെയാണ് ആ സൃഷ്ടി എന്നുള്ളത് രണ്ടാം അധ്യായത്തിലുള്ളത്. രണ്ടാം അധ്യായത്തിൽ അതിന്റെ 21 വാക്യം.
ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി, അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരൻ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരിയെന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും, മനുഷ്യനും ഭാര്യയും.
മതി, ഇവിടെ എഴുതിയിരിക്കുകയാണ് ദൈവത്തിന്റെ സൃഷ്ടി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാ. എന്ത് ചെയ്തു? മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. ആദ്യത്തെ സർജറി നടക്കുകയാണ്, അനസ്തേഷ്യ കൊടുത്തു. ഓക്കെ, ഒരു ഗാഢനിദ്ര വരുത്തി. എന്നിട്ട് അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. 22 വാക്യം. ദൈവം മനുഷ്യനിൽ നിന്ന്, യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി. ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ. The Lord God fashioned into a woman the rib which he had taken from the man. ആ കൊടുത്തിരിക്കുന്ന വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. NSB എന്താണ് ഫാഷൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പരസ്യത്തിൽ മുഴുവൻ സ്ത്രീകളുടെ പരസ്യമുള്ളത്? ആ ഇത് കാര്യം ദൈവം അവിടെ ചെയ്തൊരു കാര്യം. ദൈവം വളരെ ഭംഗിയായിട്ട് എങ്ങനെ ഹൗവ ഉണ്ടാക്കിയപ്പോൾ ഫാഷൻഡ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കിയെന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു ദൈവം ചെയ്യുന്നൊക്കെ വളരെ ഭംഗിയുള്ളതാ, വളരെ മനോഹരമായിട്ടാ ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മനസ്സിൽ ആദ്യം വന്നൊരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ദൈവം ആദമിനെ ഉണ്ടാക്കിയതുപോലെ തന്നെ കുറച്ച് മണ്ണ് കുഴച്ച് ഹൗവെ ഉണ്ടാക്കാഞ്ഞേ? ആദമിനെ എങ്ങനെ എടുത്ത്? മണ്ണ് കുഴച്ച ഉണ്ടാക്കി അല്ലേ, മണ്ണിൻ്റെ അന്ന് എടുത്ത്. എന്നാൽ പിന്നെ ഹൗവയും അങ്ങനെ ചെയ്യാൻ മേലായിരുന്നു ദൈവത്തിന്? ആ ഒന്ന്, ഇനി അങ്ങനെ മണ്ണുകൊണ്ട് ദൈവം കുഴച്ചുണ്ടാക്കിയിരുന്നെങ്കിൽ അതൊരു ഡിഫറെന്റ് ബീങ് ആയി പോയേനെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനിമൽസിലേയും എവിടെ നിന്ന് എടുത്തേ? മൃഗങ്ങളെ എവിടെ നിന്ന് ഉണ്ടാക്കിയേ? മണ്ണിൽ നിന്ന് ഉണ്ടാക്കി. അപ്പോൾ എന്താണ് മനുഷ്യനൊരു ബീങ്ങാ? ബീങ് എന്ന് പറഞ്ഞാൽ മലയാളം എന്താ? ആ ഓക്കെ, എന്തെങ്കിലും ഇടം നിങ്ങൾക്ക് മനസ്സിലായി. ആ അപ്പോൾ മനുഷ്യനൊരു ബീങ്ങാ, പക്ഷെ വേറെ കുറച്ച് മണ്ണ് എടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും? അടുത്ത ബീങ്ങായി മാറും, അടുത്ത ബീങ്ങായി മാറും. സി, ഇപ്പം ദൈവം ഒരു ബീങ്ങ, ദൈവത്തിന്റെ ബീങ് അല്ല ഏഞ്ചൽസിന്റെ. ഏഞ്ചൽസ് ഡിഫറൻറ്റാ, വേറൊരു ബീങ് ആണ് ഏഞ്ചൽ, അല്ലെങ്കിൽ വേറെ ഒരു 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 കാറ്റഗറിയാ. ഇനി ഏഞ്ചൽസിന്റെ ബീങ് അല്ല മാൻ, മനുഷ്യൻ വേറൊരു കാറ്റഗറിയാ. മനുഷ്യന്റെ ബീങ് അല്ല ആനിമൽ, അത് വേറൊരു കാറ്റഗറിയാ. ഇനി അത് മാത്രമല്ല, ഇപ്പം പക്ഷികൾ, അത് വേറൊരു കാറ്റഗറിയാ. ഇഴജാതിക്കൾ, എല്ലാം വളരെ ഡിഫറൻ്റ് ആണ്. എല്ലാ കാര്യങ്ങളും എല്ലാം വളരെ ടോട്ടലി ഡിഫറൻറ്റാ. ഓക്കെ, അതുകൊണ്ട് വേറെ സെപ്പറേറ്റ് മണ്ണെടുത്ത് കുഴച്ചല്ല ഉണ്ടാക്കിയേ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്നാ? ദൈവത്തിന് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് നമ്മളെ, അതിനങ്ങനെ ചെയ്തേ. ഞാൻ ഒരിടത്ത് എന്നാ പറഞ്ഞത്, ഈ കാര്യം എന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു പ്രസംഗമുണ്ട് വിവാഹത്തിന്. നിങ്ങൾക്ക് എല്ലാം അറിയാം, ഒരു 50 കല്യാണം കൂടിയെങ്കിൽ 50 പ്രാവശ്യം നിങ്ങളത് കേട്ട് കാണും. ഇപ്പം നിങ്ങൾ 50-ാമത്തെ പ്രാവശ്യം കേൾക്കാൻ പോവാം. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞ എന്നറിയോ, ഞാനൊരു ഒരു ഇടത്ത് അധികം വചനം പരിചയമില്ലാത്ത, വചനമൊന്നും അറിയാൻ വയ്യാത്ത ഒരു സ്ഥലത്ത് ഞാനിത് പറഞ്ഞു. ദൈവം ഹൗവ ഉണ്ടാക്കിയപ്പോൾ അസ്ഥി തലയിൽ നിന്ന്, മനുഷ്യന് ഒത്തിരി അസ്ഥികളുണ്ട്, മുഖത്ത് തന്നെ ഇഷ്ടംപോലെ അസ്ഥികളുണ്ട്, അതുകൊണ്ട് നമ്മൾ ചിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആകുന്നത്. ഒത്തിരി അസ്ഥികളുണ്ട് മുഖത്ത് തന്നെ, പല അസ്ഥികളുണ്ട്, പക്ഷേ തലയിൽ നിന്നെടുത്തില്ല, കാലിൽ നിന്നെടുത്തില്ല. അല്ല, കേട്ടിട്ടില്ലേ പ്രസംഗം? ഇത് എല്ലാ കല്യാണത്തിലുള്ള സ്ഥിരം പ്രസംഗമാണ്. ഇപ്പം കല്യാണത്തിനല്ല നിങ്ങൾ ഇപ്പോഴായിരിക്കും ആദ്യം കേൾക്കുന്നത്, കാരണം സാറിനാരും പറയത്തില്ല, കാരണം കല്യാണത്തിന് പറഞ്ഞു മടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പം ഒരാളൊന്നിച്ച് പറഞ്ഞു, ആപ്ക വചൻ ബഹുത്ത് അച്ചാഹെ എന്ന് പറഞ്ഞു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആദ്യമായിട്ടാണ്, കാരണം പുള്ളി കേരളക്കാരനല്ലാത്തതുകൊണ്ട് ആദ്യമായിട്ടാണ് പുള്ളി ഇങ്ങനത്തെ കാര്യം കേൾക്കുന്നത്. ഈ തലയിൽ നിന്നല്ല, കാലിൽ നിന്നല്ല, പിന്നെന്താ വാരിയിൽ നിന്ന്, കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദൈവം ഈ ഹവ്വയെ ഉണ്ടാക്കിയപ്പോൾ ആദാമിന്റെ വാരിയിൽ നിന്ന് തന്നെ എടുത്തുണ്ടാക്കിയതിന്റെ അർത്ഥം ഒരു മെസ്സേജ് കൺവേ ചെയ്യാനായിട്ടാ, മെസ്സേജ് കൺവേ ചെയ്യാനായിട്ടാ. കുടുംബജീവിതത്തിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഇവിടെ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചു, എന്താണെന്നറിയാമോ, ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെ എന്ത് ചെയ്യുന്നു, സ്നേഹിക്കുന്നു. അങ്ങനെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെ എങ്ങനെ സ്നേഹിക്കുന്നേ, എങ്ങനെ സ്നേഹിക്കുന്നേ? അതിൻ്റെ അർത്ഥം ഈ ഭാര്യയും ഭർത്താവും അവരൊന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് പ്രസന്റ് ചെയ്തത്. രണ്ടായിട്ട് കാണാൻ ഒത്തിരി സാധ്യതകളുണ്ട്. കാരണം പുരുഷനും സ്ത്രീ എന്ന് പറയുമ്പോൾ അവരുടെ ബോഡി ഭയങ്കര ഡിഫറൻ്റ് ആണ്, അവരുടെ തിങ്കിങ് ഭയങ്കര ഡിഫറൻ്റ് ആണ്, ഇമോഷൻസ് ഭയങ്കര ഡിഫറൻ്റ് ആണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത്ര ഡിഫറൻ്റ് ആയിരിക്കുമ്പോഴും ഇത് കോംപ്ലിമെൻ്ററി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ മലയാളം കൃത്യം എനിക്കറിയത്തില്ല, എന്താ അനുയോജ്യമായതാണ്, ഓക്കെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാം, കുറച്ചും കൂടെ പരസ്പരം യോജിക്കുന്നവയാണ്. രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പുരുഷനും സ്ത്രീയും. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ വ്യത്യസ്തരാ, ശരീരം കൊണ്ട്, ഇമോഷൻസ് കൊണ്ട്, ക്യാരക്ടർ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റാണ്. പക്ഷേ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം, നമ്മൾ നേരത്തെ കേട്ടു ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമാണ്. അതുകൊണ്ടാണ് ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആദാമിൽ നിന്നൊരു വാരിയല്ലെടുത്ത് ഹവ്വയെ ഉണ്ടാക്കിയതിൻ്റെ കാരണം മനുഷ്യൻ തിരിച്ചറിയണം, അല്ലെങ്കിൽ പുരുഷൻ തിരിച്ചറിയണം, ഈ സ്ത്രീ എൻ്റെ തന്നെ ഒരു ഭാഗമാ. കാരണം ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ കുടുംബം എന്നും ഒരു പ്രശ്നം, ആ കുടുംബത്തിൽ എന്നും അരക്ഷിതാവസ്ഥയായിരിക്കും, ഇൻസെക്യൂരിറ്റി ആയിരിക്കും, ആ ബന്ധത്തിൽ എപ്പോഴും ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് ദൈവം അത് അത്ര ഭംഗിയായിട്ട് അക്കാര്യം ചെയ്തേ എന്ന് പറഞ്ഞാൽ, ഒരു വാരിയലിനെ എടുത്ത് അതിനെ ഫാഷൻ ചെയ്ത് അതിനെ ഒരു സ്ത്രീയാക്കി കൊണ്ടുവന്നിട്ട് ഇവരെ രണ്ടും ഒന്നാക്കി. കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും ഫൗണ്ടേഷനായിട്ടുള്ള കാര്യം ഇതാ, ഫൗണ്ടേഷനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ എൻ്റെ തന്നെ ഭാഗമാണെന്ന്, ഷീസ് പാർട്ട് ഓഫ് മീ, അവൾ എൻ്റെ തന്നെയാണെന്ന്. അല്ലെങ്കിൽ സ്ത്രീ ചിന്തിക്കുക, ആ പുരുഷൻ എൻ്റെ തന്നെ ഭാഗമാണെന്ന്. ഈ തിരിച്ചറിവില്ലാത്ത കുടുംബജീവിതങ്ങൾ, ഒരുപക്ഷെ പലര് കല്യാണം ആലോചിക്കാൻ വന്നിരിക്കാം, പലര് വന്ന് കണ്ടിരിക്കാം, ഒരുപക്ഷെ വിവാഹത്തിന്റെ മുമ്പ് ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കാം, ആരോടെങ്കിലുമൊക്കെ താല്പര്യം തോന്നിയിരിക്കാം, അട്രാക്റ്റഡ് ആയിരിക്കാം, ഒക്കെ സംഭവിച്ചിരിക്കാം. പക്ഷെ വൺസ് ഇറ്റ് ബിക്കംസ് എ മാരേജ്, ഒരു കുടുംബ വിവാഹത്തിലൂടെ ഒരു കുടുംബമായി തീർന്നാൽ, ഞാൻ പറഞ്ഞല്ലേ വ്യത്യസ്തതകൾ ഒത്തിരി ഉണ്ട്, ഒത്തിരി ഡിഫറൻസാണ് കൂടുതൽ. ഞാൻ ചോദിക്കട്ടെ, ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ യോജിക്കാനുള്ള ഘടകങ്ങളെക്കാളും കൂടുതൽ എന്തിനുള്ള ഘടകങ്ങളാണ് കൂടുതലുള്ളത്? വ്യത്യസ്തതയ്ക്കുള്ള ഘടകങ്ങളാണ് കൂടുതലുള്ളത്. യോജിക്കാനുള്ള ഘടകങ്ങൾ വളരെ കുറവാണ്, വളരെ കുറവാണ്. പക്ഷേ ദൈവം ഇതിങ്ങനെ ഡിസൈൻ ചെയ്തതിൻ്റെ കാര്യം മനുഷ്യനൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കുടുംബമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഡിസൈനാണ്, ദൈവത്തിൻ്റെ പ്ലാനാ, ദൈവത്തിൻ്റെ പദ്ധതിയാ. അതുകൊണ്ട് അതിനെ മാറ്റാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ദൈവം ഈ ഏറ്റവും വലിയ പാപമായിട്ട് ഹോമോസെക്ഷുവാലിറ്റിയെ കാണുന്നത്? ഇപ്പോൾ വിവാഹം, ആണും ആണും തമ്മിൽ വിവാഹം കഴിക്കുന്നു, പെണ്ണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്നു, സഭകൾ അത് അംഗീകരിക്കുന്നു. ആ സ്ഥിതിയിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുക. അവിടെ ന്യായവിധി ആരംഭിക്കുന്നേ. സോദോം ഗോമോറയിൽ ദൈവം തീയിറക്കിയതിൻ്റെ കാര്യം ഹോമോസെക്ഷുവാലിറ്റി, അല്ലെങ്കിൽ നോഹയുടെ കാലത്ത് പ്രളയം ഉണ്ടായതിൻ്റെ കാര്യം, ആ ഏറ്റവും പാപത്തിൻ്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ ഇതാ ഹോമോസെക്ഷുവാലിറ്റി. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അറിയാവോ, ദൈവത്തിൻ്റെ ഡിസൈനെ കംപ്ലീറ്റ് തകർക്കുക. കാരണം ആണും ആണും തമ്മിൽ കല്യാണം കഴിച്ചാൽ എങ്ങനെ കുഞ്ഞുണ്ടാകുന്നേ, അടുത്ത തലമുറ ഇല്ലാതെ പോവുക. ദൈവത്തിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് തകർക്കപ്പെടുക. അതുകൊണ്ടാണ് ന്യായവിധി തൊട്ട് മുമ്പിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാപം ഹോമോസെക്ഷുവാലിറ്റി ആയിരിക്കും. ആണും ആണും തമ്മിൽ കല്യാണം കഴിക്കുക, പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുക. കുറച്ച് നാളത് കണ്ടു കഴിയുമ്പോൾ നമുക്കും തോന്നുന്നു ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നമാണ്. നോ, ഇറ്റ് ഈസ് നോട്ട് എ സൈക്കോളജിക്കൽ പ്രോബ്ലം, ഇറ്റ് ഈസ് എ സ്പിരിച്വൽ പ്രോബ്ലം. വി നീഡ് ടു ബി വെരി സീരിയസ് ഓൺ ദാറ്റ്. അത് സൈക്കോളജിക്കൽ പ്രോബ്ലം അല്ലത്. അങ്ങനെ ആർക്കും അങ്ങനത്തെ പ്രത്യേക കാര്യങ്ങളൊന്നും ഉണ്ടാക്കി ദൈവം വെച്ചിട്ടില്ല. ദൈവം വെച്ചിരിക്കുന്ന കോംപ്ലിമെൻ്ററി ആയിട്ടാണ്. അതുകൊണ്ടാണ് ആദാം ഇന്ന് വാരിയെല്ലെടുത്ത് ഹവ്വയെ ഉണ്ടാക്കിയത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്, എന്താ? കല്യാണം കഴിച്ചെങ്കിൽ, വിവാഹം കഴിച്ചെങ്കിൽ എൻ്റെ ഭാഗമാണ്, ഷീ ഈസ് പാർട്ട് ഓഫ് മൈ ബോഡി. അങ്ങനെ വേണം അതിനെന്ത് ചെയ്യാൻ, അതിനെ കാണാൻ. അല്ലെങ്കിൽ പരാജയപ്പെടും. വ്യത്യസ്തതകൾ കാണാം, സ്വരച്ചേർച്ചകൾ കാണാം, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം, വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളുടെ സ്വാധീനങ്ങൾ കാണാം, ഒത്തിരി വ്യത്യസ്തകൾ ഉണ്ടായിരിക്കാം. പക്ഷെ വൺസ്, ഒരിക്കൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് വിവാഹത്തിൽ മാത്രം എടുക്കുന്ന ഒരു ഒരു വാഗ്ദത്തം പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ. സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, താഴ്ചയിലും ഉയർച്ചയിലും. അപ്പം ഞാൻ ഓർത്ത് ഈ പ്രോസ്പെക്റ്റിക്കാർക്ക് ഇതങ്ങനെ പറയാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഈ താഴ്ച എന്ന് പറഞ്ഞൊരു പരിപാടി അവിടെ ഇല്ലല്ലോ, അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞ പരിപാടി ഇല്ലല്ലോ. പക്ഷേ പണ്ട് കാലത്തുണ്ടായിരുന്ന നമ്മുടെ പിതാക്കന്മാർ ഒരു ഭംഗിയായിട്ടതൊക്കെ എഴുതി വെച്ച്, കാരണം അവർക്കറിയായിരുന്നു ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും. സമ്പത്തിൽ ഭയങ്കര സന്തോഷമായിരിക്കും, പക്ഷെ ദാരിദ്ര്യത്തിൽ ഒരു പക്ഷേ ചിലപ്പോൾ അത്ര സന്തോഷം വരാൻ സാധ്യതയില്ല. ഏറ്റവും കൂടുതൽ അടി നടക്കുന്ന എപ്പോഴെന്നറിയോ? ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. എല്ലാം ഉള്ളപ്പോൾ ഒരു കുഴപ്പമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ പിന്നെന്താ? അന്നേരം നമുക്ക് തോന്നുന്നത് അയ്യോ ഇതായിരുന്നല്ലോ പറ്റിയ തക്ക തുണയായിരുന്നോ ഇത്, അതോ ഇതാണോ ഒത്തിരി ചിന്തകൾ അന്നേരം വരിക. ഞാൻ പറഞ്ഞത് ഫൈനാൻഷ്യൽ ക്രൈസിസ് എ പ്രോബ്ലം, സാമ്പത്തിക ബുദ്ധിമുട്ടൊരു കാര്യമോ? അതുകൊണ്ട് ആദ്യമേ പറഞ്ഞു വെച്ചു, എന്താണെന്നറിയോ? പക്ഷെ നമ്മുടെ നിർഭാഗ്യകരമായൊരു കാര്യം എന്നറിയോ, ഇത് അന്ന് പറയുന്നല്ലാതെ പിന്നെ ഇക്കാര്യം പറയുകയോ ചിന്തിക്കുകയോ എന്ന് പറഞ്ഞ ചെയ്യേയില്ല. പിന്നെ കേൾക്കുന്നത് കുടുംബത്തിൻ്റെ മറ്റേ വിവാഹ ജീവിതത്തിൻ്റെ കാര്യങ്ങളാണ്. അപ്പം നമ്മൾ പറഞ്ഞവർ കൃത്യമായിട്ട് പറയുന്നുണ്ടോ, നന്നായിട്ട് പറയുന്നുണ്ടോ? അപ്പം നമ്മൾ പറയുന്നറിയോ, അതെ ഈ ബാംഗ്ലൂർ ജനിച്ച് വളർന്നുകൊണ്ട് ആ പറഞ്ഞപ്പോൾ ആ മലയാളം അത്ര ശരിയായില്ല, ഇങ്ങനെ കുറേ കമൻറ്റ് പറഞ്ഞു പോകുന്നതല്ലാതെ നമ്മളൊരിക്കലും എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യം, ഞാനും പണ്ട് വാഗ്ദത്തം ചെയ്ത ഒരാളാണ്, സുഖത്തിലും ദുഃഖത്തിലും. രോഗം ഒരു പ്രശ്നമാണ്, രോഗമില്ലാത്തപ്പോൾ എല്ലാം സന്തോഷമാണ്. പക്ഷെ രോഗം ഒരാൾക്ക് വന്നു കഴിയുമ്പോഴത്തേന് അവിടെയാണ് അടുത്ത ക്രൈസിസ്, അവിടെയാണ് കുടുംബബന്ധങ്ങളിൽ എന്നാ പറഞ്ഞത് പ്രശ്നങ്ങൾ വരാൻ അടുത്തൊരു കാര്യം. രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഏത് ദൈവം നമുക്ക് നൽകുന്ന എല്ലാ സാഹചര്യങ്ങളിലും നിന്നോട് മാത്രം ചേർന്നിരിക്കാമെന്ന്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കുടുംബജീവിതത്തിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം എനിക്ക് തന്ന ഭാര്യ, ഒരുപക്ഷെ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പായിരിക്കാം വിവാഹം കഴിഞ്ഞത്, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് വിവാഹം കഴിച്ച്, അന്ന് രക്ഷിക്കപ്പെട്ടില്ല. പക്ഷേ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യവും ആർക്കറിയാമായിരുന്നു? കർത്താവിനറിയാമായിരുന്നു, കർത്താവിനറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് തെറ്റുപറ്റി എന്ന് തിരിച്ചറിയരുത്, ദൈവത്തിന് തെറ്റുപറ്റി എന്ന് ചിന്തിക്കരുത്. എന്താണ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്? അയ്യോ രക്ഷിക്കപ്പെട്ട കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഒരു നല്ല ആത്മീയ ഒരു സ്ത്രീയെ കിട്ടുമായിരുന്നല്ലോ, അല്ലെങ്കിൽ പുരുഷനെ കിട്ടുമായിരുന്നല്ലോ. എന്നോ കാരണം ആ വ്യക്തിയിലൂടെ, ആ പുരുഷനിലൂടെ, ആ സ്ത്രീയിലൂടെ രക്ഷിക്കപ്പെടാത്ത ആളെ വിശ്വാസത്തിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശവും കൂടെ ദൈവത്തിന് അതിൻ്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് അയ്യോ രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ കഴിഞ്ഞ് എന്നിട്ട് വിവാഹം കഴിച്ച് എത്ര നല്ലതായിരുന്നു, നോ, അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിലൂടെ, കർത്താവിനോടുള്ള ഭക്തിയിലൂടെ, കർത്താവിനോടുള്ള സ്നേഹത്തിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ രക്ഷിക്കപ്പെടാത്ത ആ മറ്റേ വ്യക്തി, ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും, അവർ വിശുദ്ധീകരിക്കപ്പെടും, രക്ഷിക്കപ്പെടും. ഹേ പുരുഷ, നീ നിന്റെ ഭാര്യയ്ക്ക് രക്ഷ വരുത്തുമെന്ന് എങ്ങനെ അറിയാം? ഹേ സ്ത്രീയെ, നീ നിന്റെ ഭർത്താവിന് രക്ഷ വരുത്തുമെന്ന് എങ്ങനെ അറിയാം? അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഉപേക്ഷിച്ച് പോകരുത്. ലിഫ്റ്റ് കുതർ. നിങ്ങളുടെ സ്നേഹത്തിലൂടെ കർത്താവിന് ഇത് ചെയ്യാനായിട്ട് കഴിയും. നമ്മളത് വിശ്വസിക്കണം. ബിക്കോസ് അവർ ഗോഡ് ഈസ് എ സോവറൻ ഗോഡ്. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. നമ്മുടെ എബിലിറ്റിയിലേക്ക് നോക്കണ്ട, നമ്മുടെ കഴിവുകളിലേക്ക് നോക്കണ്ട, കർത്താവിങ്കിലേക്ക് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ നോക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതാ ഇത് കുടുംബജീവിതം. ഞാനിത് കുടുംബജീവിതത്തെക്കുറിച്ച് പ്രാഥമികമായിട്ട് പറഞ്ഞതിൻ്റെ കാര്യം ആ മർമ്മം പറയാൻ വേണ്ടിയിട്ടാണ്. മർമ്മം ഇതല്ല, ഇത് അതിൻ്റെ ഒരു എന്നാ പറഞ്ഞത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ പൗലോസ് പറഞ്ഞത് ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. എന്താ മർമ്മം? ഞാൻ ക്രിസ്തുവേശുവിനെയും സഭയെയും ഉദ്ദേശത്രേ പറഞ്ഞത്. അതെന്താ ക്രിസ്തുവേശുവിനെയും സഭയെയും ഉദ്ദേശിച്ച് പറഞ്ഞത്? റോമാലേഖനത്തിൽ പൗലോസ് കർത്താവിന് രണ്ട് പേരുകൾ പറയുന്നുണ്ട്, ഒത്തിരി പേര് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് പേരുണ്ട്. ഒന്ന് രണ്ടാമത്തെ ആദാം, മറ്റൊന്ന് ഒടുക്കത്തെ ആദാം. സെക്കൻഡ് ആഡം ആൻഡ് ലാസ്റ്റ് ആഡം. എന്ന സെക്കൻഡ് ആഡം ആൻഡ് ലാസ്റ്റ് ആഡം എന്നൊക്കെ പറയാൻ കാര്യം ഒത്തിരി അർത്ഥങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോഴത്തേന് പിന്നെ റോമൻസ് ചാപ്റ്റർ ഫൈവിലാണ് ആ രണ്ട് വാക്കുകളുള്ളത്. റോമൻസ് ചാപ്റ്റർ ഫൈവിലാണ്. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഒരു മർമ്മമാ, അതൊരു മർമ്മമോ? എന്താ മർമ്മം? സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മണവാട്ടിയ, വൈഫ് ഓഫ് ക്രൈസ്റ്റ്. ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയിൽ അനാദി കാലങ്ങൾക്ക് മുൻപേ മറഞ്ഞു കിടന്ന ഒരു മർമ്മം പൗലോസ് പറയുകയാണ്. വായിക്കാം നിങ്ങൾക്ക് എഫേസ്യ ലേഖനം അതിന്റെ മൂന്നാം അധ്യായം, എഫേഷ്യൻസ് ചാപ്റ്റർ 3. അതിന്റെ 8-9 വാക്യങ്ങൾ വായിക്കാം. 8-11 വരെ വായിച്ചു.
സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്കും ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള
മതി. ഇവിടെ പറയാണ്, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന്. സകലവും സൃഷ്ടിച്ച ദൈവത്തിന് അനാദികാലം മുതൽ, ഗോഡ് ഹാസ് ആൻ ഇറ്റേണൽ പർപ്പസ്. ദൈവത്തിനൊരു അനാദികാലം മുതൽ മറഞ്ഞു കിടന്നൊരു മർമ്മമുണ്ട്, ഒരു ഇറ്റേണൽ പർപ്പസ്. അത് പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് മനസ്സിലായില്ല, അവർക്ക് ആർക്കും പിടികിട്ടിയില്ല. പക്ഷേ പൗലോസ് പറയുകയാണ് തന്റെ പ്രവാചകന്മാർക്കും, തന്റെ പൗലോസിന് മാത്രമല്ല മറ്റ് പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ആ കാലഘട്ടത്തിലുള്ള, അവർക്കത് വെളിപ്പെട്ടു. എന്താ മർമ്മം? ആ മർമ്മമാണ് സഭ. അബ്രഹാമിന് മനസ്സിലായില്ല അത്, ദാവീദിന് പിടികിട്ടിയില്ല, ഇസാക്കിന് യാക്കോവിന് മനസ്സിലായില്ല. പക്ഷെ പൗലോസിന് വെളിപ്പെട്ടു, അപ്പോസ്തലന്മാർക്ക് പത്രോസിനൊക്കെ വെളിപ്പെട്ടു ഒരു മർമ്മം. സഭ, എന്താ സഭയുടെ പ്രത്യേകത? അത് ഇറ്റേണൽ ആയിട്ട് ലോകം സൃഷ്ടിക്കുന്നതിന് മുൻപുള്ള ദൈവത്തിന്റെ പദ്ധതിയാ സഭ. 2000 വർഷം മുമ്പാ തുടങ്ങിയത് അതിന്റെ ഒഫീഷ്യൽ ഉദ്ഘാടനം നടന്നത്. പക്ഷെ അതിന്റെ പ്ലാൻ നടന്നത് ഇറ്റേണിറ്റി പാസ്റ്റിലാ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവൻ തിരഞ്ഞെടുത്തു. ഇപ്പൊ ലോകസ്ഥാപനത്തിന് മുൻപുള്ള ദൈവത്തിന്റെ പ്ലാനായിരുന്നു സഭ. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ക്രിസ്തുവിനൊരു മണവാട്ടി, ക്രിസ്തുവിന് വസിക്കാനുള്ള ഒരു ആലയം, എ ടെമ്പിൾ. ഇത് ലോകസ്ഥാപനം മുതൽ മറഞ്ഞു കിടന്നൊരു മർമ്മമാ. പഴയ നിയമത്തിൽ അത് പാർഷ്യലായിട്ട് വെളിപ്പെട്ട് വന്നത്. ഇപ്പം ക്രിസ്തുവിന് വസിക്കാനുള്ള ഒരു ഒരു ബിൽഡിംഗ്, ടെമ്പിൾ. പഴയ നിയമത്തിൽ നമുക്ക് കാണാം, ആദ്യം എന്ത് ചെയ്തു? യെരുശലേം ദേവാലയം, അല്ലെങ്കിൽ സമാഗമന കൂടാരം, അങ്ങനെ പല സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായത്. പക്ഷേ പുതിയ നിയമത്തിൽ അതിന്റെ പൂർണ്ണത വെളിപ്പെടുക, ദൈവം സഭയിൽ വസിക്കുന്നു. അതായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ, അനാദികാലം മുതലുള്ള പ്ലാനാ. അതുകൊണ്ടാണ് ദൈവം ഈ ആദവിനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിന്റെ വാരിയിൽ നിന്ന് ആരെടുത്തു? ഹൗവയെടുത്തു. എന്താ കാര്യം? ആ കാര്യം ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശത്തിന് പറയുന്നത്. സഭ പുറപ്പെട്ടത് ക്രിസ്തുവിൽ നിന്നാ. സഭ ക്രിസ്തുവിന്റെ ഒരു ഭാഗമാ. സഭയുടെ പ്രത്യേകത ക്രിസ്തുവിനെ പോലെ തന്നെയാ. കാരണം ക്രിസ്തു സ്വർഗീയനായിരുന്നു, അതേസമയം ജഡമെടുത്തത് കൊണ്ട് ക്രിസ്തു ആരാണ്? ഭൗമികൻ. ഭൗമികൻ എന്ന വാക്ക് ഉദ്ദേശിക്കുമ്പോഴത്തേ നിങ്ങൾ എന്നാ പറഞ്ഞത്? മനുഷ്യനായിത്തീർന്നു എന്നുള്ള അർത്ഥത്തിലെടുക്കണം. അപ്പോൾ ഇതുപോലെ ക്രിസ്തു സ്വർഗീയനും അതേസമയം ഭൗമികനായിരിക്കുന്ന പോലെ തന്നെ സഭയും ഇതുപോലെയാ. സഭ മനുഷ്യരായ എന്നാ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യരെ കാണുന്നത്. പക്ഷേ സഭയ്ക്കൊരു ഒരു ഡിവൈൻ പെർസ്പെക്റ്റീവ് ഉണ്ട്. സഭ സ്വർഗീയനും കൂടെയാ. സഭ സ്വർഗീയനും കൂടെയാ. ആദാമിൽ നിന്ന് ഹൗവയെടുത്തതുപോലെ ക്രിസ്തുവിന്റെ ക്രൂശുവർണത്തിലൂടെയാണ് സഭയെ പുറത്തെടുത്തത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ക്രിസ്തുവും സഭയും വേർവിരിപ്പാൻ കഴിയാത്ത വിധത്തിൽ ഒന്ന്. അവരിനി മേലാൽ രണ്ടല്ല ഒന്നത്രേ എന്ന് പറയുമ്പോൾ ഒരു ദൈവിക മർമ്മം കൂടെ അവിടെ പറയുകയാണ്. ഒരു പുരുഷനും സ്ത്രീയും വിവാഹത്തിലൂടെ ഒന്നാകുന്ന പോലെ ക്രിസ്തുവും സഭയും എന്താണ്? ഒന്ന. ഒന്ന് ഒന്ന് വരുന്ന എടുക്കേണ്ട വാക്യം നിങ്ങൾക്കറിയാം, കർത്താവിനോട് ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. ദ വൺ ഹു ഈസ് ജോയിൻഡ് വിത്ത് ക്രൈസ്റ്റ് ഹീസ് വൺ സ്പിരിറ്റ് വിത്ത് ഹിം എന്ന് പറഞ്ഞാൽ വിവാഹത്തിൽ ശാരീരികമായി ഒന്നാകുന്നെങ്കിൽ ആത്മാവിൽ ആത്മീകമായിട്ട് ആത്മാവിൽ ഒന്നാവുകയാണ് ചെയ്യുന്നത് ക്രിസ്തുവും സഭയും. ക്രിസ്തുവും സഭയും. പ്ലീസ് ദ ലോർഡ്, സ്വരങ്ങളെ ഈ മർമ്മം നാം ഒന്ന് തിരിച്ചറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന ദൈവത്തിന്റെ മർമ്മം. സി, ദൈവം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചേ? എന്നാ സൃഷ്ടിച്ചേ? ചെല്ല് പറയും ദൈവത്തെ സ്തുതിക്കാനാ. ഞാൻ പറഞ്ഞത് നമ്മുടെ സ്തുതിയൊന്നും വേണ്ട കാര്യമില്ല. ഈ ഒന്നാമത്തെ കാര്യം ദൂതന്മാരെ സ്തുതിക്കുന്നുണ്ട്. ഇനി ദൂതന്മാരുടെ സ്തുതി പോട്ടെ, ഇനി നമ്മൾ ആര് സ്തുതിച്ചില്ലെങ്കിലും ദൈവത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ആരും ദൈവത്തെ സ്തുതിക്കാനായിട്ടില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദൈവത്തിന് ഒന്നും വേണ്ടെന്നേ, ദൈവത്തിന് നമ്മുടെ ഒന്നും വേണ്ട. കാരണം ദൈവം തന്നിൽ തന്നെ സമ്പൂർണനാ. നമ്മുടെ ഒരു സ്തുതിയും വേണ്ട, നമ്മുടെ ഒന്നും ദൈവത്തിന് വേണ്ട. അതാദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഒത്തിരി ദൈവത്തെ സഹായിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ ഒന്നും ദൈവത്തിന് വേണ്ട, ദൈവം സമ്പൂർണനാ. പുറമേ നിന്ന് ഒന്നും കൊണ്ട് ദൈവത്തിനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഇനി അത് മാത്രമല്ല, സ്നേഹം ദൈവത്തിന് പുറമേ നിന്നുള്ള സ്നേഹം വേണ്ട. കാരണം എന്താ? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം, അവർ ഭയങ്കര സ്നേഹത്തിലാണ്. ഇനി കൂട്ടായ്മ വേണ്ട. കാരണം എന്താ? അവർ തമ്മിൽ നല്ലൊരു കൂട്ടായ്മയിലാണ്. ആരാ? ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. അവർ ഭയങ്കര സ്നേഹത്തിലാണ്. പക്ഷേ അവരോർത്തന്നെ അറിയോ, വേറൊന്നുമില്ല, അവർ ചിന്തിച്ചത് നമ്മുടെ സ്നേഹം ഇങ്ങനെ ഇരുന്ന പോരാ, ഇത് എന്ത് ചെയ്യണം? ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. അതുകൊണ്ട് അധികം മനുഷ്യൻ സൃഷ്ടിച്ചേ, ആ സ്നേഹത്തെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ. ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്താണെന്നറിയാമോ? എന്താ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം എപ്പോഴും അങ്ങനെ, ദൈവത്തിന്റെ ഹൃദയം അങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ മാത്രം ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന അല്ല, എന്ത് ചെയ്യണം? അത് പുറമേലേക്ക് പോകണം. ഈ നമ്മൾ സാറിന് ചിന്തിക്കും നമ്മുടെ സ്നേഹം നമ്മൾ തന്നെ ഉദയിനിങ്ങായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ല, അത് പുറത്തേക്ക് ഒഴുകുന്നതാ സ്നേഹത്തിന്റെ പ്രത്യേകത. പുറത്തേക്ക് ഒഴുകുന്ന ഈ രക്ഷിക്കപ്പെട്ടവർക്ക് എല്ലാവരും പ്രശ്നമുണ്ട്, എന്നാ പറയുക, എല്ലാവർക്കും അല്ല, ചിലർക്കൊരു പ്രശ്നമുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു, ഇനി വേറെ ആര് ശരിയല്ല എന്ന് പറഞ്ഞ് സഭയ്ക്കാതിരിക്കുക. അല്ല, രക്ഷിക്കപ്പെട്ടവർ ചിന്തിക്കേണ്ടത് ഈ ദൈവസ്നേഹം എന്ത് ചെയ്യണം, ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം, ഇതൊന്ന് പുറത്തേക്ക് മറ്റു പലരും എന്ത് ചെയ്യണം, ഇതൊന്ന് അറിയണം എന്നുള്ള സന്തോഷത്തിൽ നിന്നാണ് നമ്മൾ സുവിശേഷം പറയുന്നത്. ഓക്കെ, എനിക്ക് കിട്ടിയ ഈ സ്നേഹം എന്ത് ചെയ്യണം? ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം, മറ്റുള്ളവരും ഇതൊന്ന് അറിയണം, മറ്റുള്ളവരിതൊന്ന് അറിയണം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ ത്രിയേക ദൈവം തൻ്റെ സ്നേഹത്തെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചു. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. സൃഷ്ടിച്ചപ്പോൾ തന്നെ ആദമിന്റെ ഹൗവയുടെ സൃഷ്ടിയിൽ തന്നെ ദൈവത്തിന്റെ പ്ലാൻ വെളിപ്പെട്ടു. എന്താണെന്നറിയാമോ? കാലസമ്പൂർണതയിൽ. അങ്ങനെ നമ്മൾ വായിക്കുന്നത് ഗലാത്തി ലേഖനത്തില്, കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അപ്പോൾ ഇത് കാലസമ്പൂർണതയിൽ വെളിപ്പെടുത്തിയൊരു സത്യമാണ്. എന്ത്? സഭ അതുവരെയും വെളിപ്പെട്ടില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് കാലസമ്പൂർണതയിൽ ദൈവം ആ സത്യം വെളിപ്പെടുത്തി. എന്താണ്? സഭ. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കാണുന്നവരാ ചാക്കോച്ചൻ, മത്തായി, അവറാച്ചൻ, ചോശാമ്മ, അന്നമ്മ, ചിന്നമ്മ. എന്നിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാ അറിയോ, ആരും ശരിയല്ല. ശരിയല്ലാത്തതിനായിട്ട് സ്തോത്രം. കാരണം അറിയോ, ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ശരിയായവരെല്ലാരും കൂടെ വരികയായിരുന്നെങ്കിൽ ദൈവത്തിന് തന്നെ, പ്രത്യേകിച്ച് ദൈവമാ ചെയ്തെന്ന് ആരും പറയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ രാവിലെ കേട്ടത്. എന്താണെന്നറിയോ, ദൈവം എന്ത് ചെയ്തു? ജ്ഞാനികളെ തെരഞ്ഞെടുത്തില്ല, പിന്നെ ആരെ തെരഞ്ഞെടുത്തു? ഭോഷന്മാരെ തെരഞ്ഞെടുത്തു. ബലമുള്ളവരെ തെരഞ്ഞെടുത്തില്ല, പിന്നെ എന്ത് ചെയ്തു? ബലഹീനന്മാരെ തെരഞ്ഞെടുത്തു. പിന്നെ ആരെയാ? കുലമുള്ളവരെ തെരഞ്ഞെടുത്തില്ല, കുലഹീനന്മാരെ തെരഞ്ഞെടുത്തു. നമ്മളൊക്കെ ചില കുലമുള്ളവരാന്ന് പറഞ്ഞത് കേട്ടോ, ഒത്തിരി ഒത്തിരി പേര് ഈ കൊലവുള്ളവരാന്ന് പറഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം ഞങ്ങൾ തോമാസ്ലിഹ ഞങ്ങളുടെ പിതാക്കന്മാരെ നമ്പൂതിരി കുടുംബങ്ങളിൽപ്പെട്ട ഞങ്ങളുടെ പിതാക്കന്മാരെയൊക്കെ സ്നാനപ്പെടുത്തി അങ്ങനെയാണ് ഞങ്ങൾ കുലമഹിമ പറയുന്നുണ്ട്. ഞാൻ പറയാം, ഒരു കുലമഹിമയും വേണ്ട. കാരണം കുലമഹിമം എല്ലാം പറയുകയാണെങ്കിൽ യഹൂദനായിരിക്കണം. അങ്ങനെ യഹൂദന്മാരാരിലും ഉണ്ടോ അവിടെ? അല്ല, യഹൂദന്മാരുണ്ടോ? ആ ഇല്ല. എന്നാൽ ഒരു കുലമഹിമം പറയണ്ട, കുലഹീനോ. കാരണം കുലമഹിമം പറയാൻ ആ പട കപ്പാസിറ്റി ഉള്ളത് യഹൂദന്മാരാണ്. കാരണം അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും മക്കൾ. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ശങ്കരപുരി പകലമറ്റമാണെങ്കിലും നിങ്ങളെ കുലഹീനന്മാരാണ്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവം എന്തുകൊണ്ടാണ് ബലഹീനന്മാരെ തിരഞ്ഞെടുത്ത്? ദൈവം എന്തുകൊണ്ടാണ് നികൃഷ്ടന്മാരെ തിരഞ്ഞെടുത്ത്? ദൈവം എന്തുകൊണ്ടാണ് ഭോഷന്മാരെ തിരഞ്ഞെടുത്ത്? കാരണം എന്താ പറയാമോ, ഭോഷനെ തിരഞ്ഞെടുത്താലേ അവനിലേക്ക് ദൈവത്തിന്റെ ജ്ഞാനം വന്ന് അവൻ ജ്ഞാനിയാകുമ്പോഴേ ദൈവമഹത്വം വെളിപ്പെടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കാരണം ജ്ഞാനമുള്ളവനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവൻ എപ്പോഴും പ്രശംസിക്കാനുണ്ട്. എന്ത്? എന്റെ ജ്ഞാനം കൊണ്ട്. ബലമുള്ളവനെ തിരഞ്ഞെടുത്താൽ അവന് പ്രശംസിപ്പാനുണ്ട്, എന്റെ ബലം കൊണ്ട്. അപ്പൊ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ബലഹീനമായതിനെ, ഏറ്റവും നികൃഷ്ടമായതിനെ, ഏറ്റവും മോശമായതിനെ, ഇതിനെ ദൈവം തിരഞ്ഞെടുക്കുക. എന്തിനറിയാമോ? അവിടെ മാത്രമേ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയുള്ളൂ. അതുകൊണ്ടാ പോലീസ് പറഞ്ഞത്, ഈ മൺപാത്രങ്ങളിലാണ് ഈ നിക്ഷേപം കിട്ടിയിരിക്കുന്നത്. ഈ മൺപാത്രങ്ങളിലെ നിക്ഷേപത്തിന്റെ മഹത്വം വെളിപ്പെടുകയുള്ളൂ. പ്രിയ സോരങ്ങളെ, ഒരു നല്ല മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല. പണ്ട് നല്ല ആളായിരുന്നു. എൻ്റെ അമ്മച്ചനോട് പണ്ട് ഒരു റിലേറ്റീവ് ഒരാൾ ചോദിച്ചു, എടാ മോനെ, നീ വലിയ വലിയും കുടിയും സിഗരറ്റ് വലിയും എന്നെ ബോളൊന്നും ഇല്ല, പിന്നെ എന്തിനാ നീ പെന്തക്കോസ്തിൽ പോയെ എന്ന് ഒരാൾ ചോദിച്ചു. അപ്പൊ അവരുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെന്തക്കോസ്ത് പറഞ്ഞാൽ ആർക്കുള്ളതാ? വലിയുള്ളവന്, കുടിയുള്ളവന്, എന്നാ പറഞ്ഞത്, ഏറ്റവും മോശക്കാരന്, കൊലപാതകയ്ക്ക്, ദുർമാർഗിക്ക്, ഇങ്ങനെയുള്ളവർക്കാണ് എന്തുള്ളത്? അപ്പൊ എന്ത് കോസ്? അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വരുന്നൊരു കാര്യം അങ്ങനെയുള്ളവർക്കാണെന്ന സാധാരണഗതി നമ്മുടെ ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ശരിയാകട്ടോ, ഇതൊരു സത്യമാണ്. കാരണം ദൈവം അങ്ങനെയുള്ളതിനെ തിരഞ്ഞെടുത്തിന്റെ കാര്യം, അത് വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ, വിശുദ്ധ മന്ദിരമായി വളരുമ്പോൾ ദൈവം മഹത്വപ്പെടും. അനേകർ കണ്ട് അത്ഭുതപ്പെട്ട് പറയും, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാ, ഞങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ സഹകരിച്ചോണം കേട്ടോ, ദൈവത്തിന്റെ ആ പദ്ധതിയോട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് സഹകരിച്ചാൽ മതി. നമ്മളായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ആ പ്രവൃത്തിയോടൊന്ന് സഹകരിക്കാനായിട്ട്, സഹകരിക്കാനായിട്ട്. ഒരിക്കല് ഒരു പയ്യൻ, ഒരു കൊച്ചു പയ്യൻ ഒരു മാമ്പഴത്തോട്ടത്തിൽ കയറി, മാംഗോ ട്രീയുടെ ഗാർഡനിൽ കയറി ഒരു മാങ്ങ പറിച്ചു. വെൻപറിച്ചു, ഉടനെ പെട്ടെന്ന് അവിടുത്തെ എന്ത് ചെയ്തു, ആൾക്കാരൊക്കെ ഓടി വന്നു. സംഭവം രാജാവിന്റെ മാംഗോ ട്രീ ആയിരുന്നു, രാജാവിന്റെ തോട്ടമായിരുന്നു. ഇവനാകപ്പാടെ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. സോൾജിയേഴ്സ് പെട്ടെന്ന് ഓടി വന്നു, ഇവനെ നേരെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. രാജാവിനോട് ചോദിച്ചു, നീ എന്തിനാ മാങ്ങ പറിച്ചേ? പോവൻ പറഞ്ഞു, വിശന്നിട്ടാ, ക്ഷമിക്കണം. ഇപ്പം സോൾജിയേഴ്സിലെ ആകാംക്ഷ അവർ നോക്കിയിരിക്കുകയാണ്, 8 അടി അല്ലെങ്കിൽ 16 അടി ഇപ്പൊ കൊടുക്കും. രാജാവ് പറഞ്ഞു, ഇവൻ വിശന്ന് ഈ മാങ്ങ പറിച്ചതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, ഞാൻ ഇവനെ എൻ്റെ മകനായി സ്വീകരിക്കുക. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? രാജാവിൻ്റെ മകനായിട്ട് ഇവനെ സ്വീകരിച്ചു. അടുത്ത ചോദ്യം ഇതാ, പിന്നെ ഇവൻ മാങ്ങ പറിക്കാൻ പോവോ? കട്ട് പറിക്കാൻ പോവോ? ഇല്ല. പ്രിയസ്വരങ്ങളെ, ലോകത്തിലുള്ള മനുഷ്യൻ മുഴുവൻ ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് വിശന്നിരിക്കുക, പക്ഷേ അവനെ മകനാക്കി കഴിയുമ്പോൾ അവൻ്റെ എല്ലാ, അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തെ എല്ലാ ദാഹങ്ങളും, സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം മകനാകുമ്പോൾ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം തീരും. എന്തുകൊണ്ടാണ് പാപത്തിലേക്ക് പോകുന്നേ? പാപത്തിലേക്ക് മനുഷ്യൻ പോകുന്നതിൻ്റെ കാര്യം, അവൻ്റെ ഉള്ളിൽ ഈ ദാഹങ്ങൾ കിടക്കുക, സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം, സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ദാഹം, സന്തോഷത്തിന് വേണ്ടിയുള്ള ദാഹം. എന്നാൽ മകനായി കഴിയുമ്പോൾ അവൻ്റെ എല്ലാ ദാഹങ്ങളും അവിടെ ഫുൾഫിൽ ചെയ്യപ്പെടുക. അവിടെ സന്തോഷത്തിന് വേണ്ടിയുള്ള ദാഹം, പിതാവിൻ്റെ സന്തോഷം അവൻ്റെ ഉള്ളിലേക്ക് വരും. അവൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ഒരാഗ്രഹം, അവൻ സെക്യൂറായിത്തീരും. ഇതാ ദൈവം ചെയ്തത് ക്രൂശിലൂടെ. പ്രൈസ് ദി ലോർഡ്. കള്ളനായിരുന്ന എന്നെ മകനാക്കി മാറ്റിയതാ കർത്താവിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ അനേക കാര്യങ്ങൾ കൊണ്ട് ദാഹിച്ച് വലഞ്ഞ എന്നെ അവൻ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ എന്നെ തൃപ്തനാക്കി എന്നുള്ളതാ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. അതുകൊണ്ട് എനിക്കിന്ന് വേറെ ചില മോഹങ്ങളുടെ പുറകെ ഓടേണ്ട കാര്യമില്ല. കാരണം എന്താ? എൻ്റെ കർത്താവിൽ എനിക്ക് സന്തോഷമുണ്ട്, എൻ്റെ കർത്താവിൽ എനിക്ക് സ്നേഹമുണ്ട്, എൻ്റെ കർത്താവിൽ എനിക്ക് സുഖമുണ്ട്, എൻ്റെ കർത്താവിൽ എനിക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെയും പൂർണ്ണതയുണ്ട്, പൂർണ്ണതയുണ്ട്. പ്ലീസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത്, കർത്താവ് തൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുള്ള ത്രിയേക ദൈവം, ദ ട്രയൂൺ ഗോഡ്, ഈ ട്രയൂൺ ഗോഡിന്റെ ലവ്, സ്നേഹം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി സ്നേഹം എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുക അല്ലേ. പിന്നെ വേറെ വരുന്നുണ്ട് കുഴപ്പം, കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഒരു പ്രശ്നം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എക്സ്റ്റെൻഷൻ മാത്രമേ ഉള്ളൂ, ഈ ഭാര്യയും ഭർത്താവുള്ള സ്നേഹം കുറയുക. പക്ഷെ ദൈവം അങ്ങനെയല്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോഴും ട്രയൂൺ ഗോഡിൽ പിതാവുത്തൻ പരിശുദ്ധാത്മ അവരെപ്പോഴും സ്നേഹത്തില്ല. പക്ഷെ ആ സ്നേഹം എന്ത് ചെയ്തു? ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. സമയം പോകുന്നു, ഞാനിപ്പോഴെ ക്ലോക്ക് ശ്രദ്ധിച്ച്, ഓക്കെ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. സ്വരങ്ങളെ, ഇത് അനാദികാലം മുതലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാ. എന്താ? തൻ്റെ പുത്രന് ഒരു മണവാട്ടി, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന് ഒരു കുടുംബം, ഒരു കുടുംബം. ഒരു വാക്യം ഒന്ന് വായിച്ചു നോക്കി, എഫേസ്യ ലേഖനം 2:10 അതിൻ്റെ 19 വാക്യം, വേഴ്സ് 19.
ആകയാൽ നിങ്ങൾ ഇനിയും അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ.
ഓക്കെ, മതി. ഇവിടെ പറയാണ്, സോ ദെൻ യു ആർ നോ ലോങ്ങർ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഏലിയൻസ് ബട്ട് യു ആർ ഫെലോ സിറ്റിസൺസ് വിത്ത് ദ സെയിൻസ് ആൻഡ് ആർ ഓഫ് ഗോഡ്സ് ഹൗസ് ഹോൾഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അണ്ടർലൈൻ ചെയ്യുന്നു, അണ്ടർലൈൻ ചെയ്തു. ദൈവത്തിന്റെ ഭവനക്കാർ, ഗോഡ്സ് ഹൗസ് ഹോൾഡ്. അപ്പോൾ നമ്മൾ ആരാ? നിങ്ങളിനി അന്യരല്ല, പരദേശികളല്ല. നമ്മൾ രാവിലെ പാട്ട് പാടിയായിരുന്നു. പിന്നെ നമ്മൾ ആരാ? ദൈവത്തിന്റെ കുടുംബക്കാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം അർത്ഥം? ദൈവത്തിന്റെ വീട്ടിൽ ജനിച്ചു വളർന്നവരെ പോലെ തന്നെ. സ്വരങ്ങളെ ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ വീട്ടിൽ ജനിച്ചു വളർന്നാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ. വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഇത് മനസ്സിലായില്ലെങ്കിൽ യു ഡിൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് റിയൽ ക്രിസ്ത്യാനിറ്റി. ദൈവത്തിന്റെ കുടുംബമാണ്, വി ആർ ദ ഫാമിലി ഓഫ് ഗോഡ്. എന്താ വി ആർ ദ ഫാമിലി ഓഫ് ഗോഡ്? വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടുക്കൽ അതുപോലുള്ളൊരു ഫ്രീഡം, ദിസ് ഫ്രീഡം ദാറ്റ് വിച്ച് വി ആർ ഇൻ ക്രൈസ്റ്റ്. ഇതാ ദൈവം ചെയ്തേ. ദൈവം എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ, തന്റെ ഫാമിലി എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ദൈവം ചെയ്തത് ആക്ച്വലി എന്നറിയാമോ? ആദാമിലേക്ക് ജീവശ്വാസം ഊതിയതുപോലെ തന്നെ കർത്താവ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലേക്ക് ജീവശ്വാസം ഊതി. അങ്ങനെ നമ്മൾ വീണ്ടും ജനിച്ചേ. വി ആർ ബോൺ അഗെയിൻ. ഹൗ? ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് വാസ് കെയിം അപ്പോൺ അസ്. നമ്മളിലേക്ക് എന്ത് ചെയ്തു? ദ സ്പിരിറ്റ്, ഇറ്റ് ഹസ് കം ഇൻ സൈഡ് അസ്. സ്വരങ്ങളെ എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, ദൈവത്തിന്റെ ഡി എൻ എ നമ്മുടെ ഡി എൻ എയിലേക്ക് വന്നു, നമ്മിലേക്ക് വന്നു. കുഡ് യു അണ്ടർസ്റ്റാൻഡ്? എന്താ സംഭവിച്ചത്? പാപം ചെയ്തപ്പോൾ സംഭവിച്ച ഒരു കാര്യം എന്നറിയാമോ? എന്താ മനുഷ്യൻ ആദാം പാപം ചെയ്തപ്പോൾ സംഭവിച്ചത്? ദൈവത്തിന്റെ ഡി എൻ എ മാറി. ആരുടെ ഡി എൻ എ കയറി? പിശാചിന്റെ ഡി എൻ എ കയറി. എന്നാൽ ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ പിശാചിന്റെ ഡി എൻ എ മാറിയിട്ട് ദൈവത്തിന്റെ ഡി എൻ എയിലേക്ക് കയറുക. എന്താ ഡി എൻ എ? വാട്ട് ഇസ് ഡി എൻ എ? ഡിഒക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അതല്ല ഡി എൻ എ എന്ന് പറഞ്ഞാൽ ഡിവൈൻ നേച്ചർ ഫ്രം എബവ്. അതാ ഡി എൻ എയുടെ അർത്ഥം. ഓക്കെ, ഡിവൈൻ നേച്ചർ ഫ്രം എബവ്. അപ്പോൾ ഈ ദൈവത്തിന്റെ ദിവ്യമായ സ്വഭാവം നമ്മിലേക്ക് വന്നു. എന്താ നമ്മിലേക്ക് ഇത് വരാൻ കാര്യം? ബിക്കോസ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഇത് പലപ്പോഴും ഞാനും ദൈവം തമ്മിൽ ഭയങ്കരമായിട്ട് അകന്നു എന്ന് ആൾക്കാർ ചിന്തിക്കുന്നത്, ദൈവം എന്നെ സെപ്പറേറ്റ് ആയിട്ട്. അല്ല, God is not separate. Me and God, we are one. We are one in the spirit. കുടുംബജീവിതത്തിൽ ഇതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കാണുന്നത്. കുടുംബജീവിതത്തിൽ ഇതേ പ്രശ്നമാണ്. ഈ ട്രൂത്ത് നമ്മൾ അറിയാത്തത് കൊണ്ട് ഞാനും ഭാര്യയും ഒന്നാണ്, ഞാനും ഭർത്താവും ഒന്നാണ് എന്നുള്ള സത്യം അറിഞ്ഞില്ലെങ്കിൽ എന്നും കൺഫ്യൂഷനാ. ഇതുപോലെ തന്നെ വീണ്ടും ജനനത്തിലൂടെ ഐ ആം വൺ സ്പിരിറ്റ് വിത്ത് ക്രൈസ്റ്റ്. ഞാനും ക്രിസ്തുവും ഒന്നാ. ഇത് തിരിച്ചറിയണം. ഞാൻ ദൈവത്തിന്റെ പൈതലാ, ദൈവത്തിന്റെ ഡി എൻ എ എനിക്കുള്ളത്. ഞാൻ ദൈവത്തിന്റെ ഭാഗമാ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ ഭാഗമാ. ആദാമിന്റെ വാര്യയിൽ നിന്നെടുത്ത് ഹൗവയുണ്ടാക്കിയതുപോലെ ക്രിസ്തുവിന്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടപ്പോൾ, പ്രതീകാത്മായ സിംബോളിക് റെപ്രസെന്റേഷൻ, ക്രിസ്തുവിന്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് സഭയുണ്ടായി, ഞാനും ക്രിസ്തുവും ഒന്ന. ഞാൻ അവസാനിപ്പിക്കുക, സമയം പോയുണ്ട്. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ വീണ്ടും പിന്നെ ചിന്തിക്കാം. ഈ തിരിച്ചറിവ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇതറിയാത്തിടത്തോളം കാലം നമ്മൾ ഇൻസെക്യൂർ ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്കും ആ കോൺഫിഡൻസ് ഉണ്ട്, കർത്താവാണ് എന്നെ കർത്താവുമായി യോജിപ്പിച്ചെങ്കിൽ കർത്താവ് എന്നെ ഡിവോഴ്സ് ചെയ്യത്തില്ല. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്നെ എന്ത് ചെയ്യത്തില്ല? ഡിവോഴ്സ് ചെയ്യത്തില്ല. നമുക്ക് ആ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ